2023 ഡിസംബർ 22 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആർട്ടിക്കിൾ 200. ഇനി അർത്ഥശങ്ക വേണ്ട. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു, നിയമസഭ പാസാക്കിയ ബില്ലുകൾ മേൽ ഗവർണർ ഒപ്പിടാതെ അനന്തമായി പിടിച്ചുവെക്കുകയും ഒടുവിൽ നിയമനിർമ്മാണ സഭയെ നോക്കുകുത്തിയായി അത് രാഷ്ട്രപതിക്ക് വിടുകയും ചെയ്യുന്ന പ്രവണത ഈയിടെ കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇതൊരു സങ്കീർണ പ്രശ്നമായി വളരുന്നതിനിടെയുള്ള സുപ്രീംകോടതി ഇടപെടൽ ഇരകളായ സംസ്ഥാനങ്ങൾക്ക് തെല്ല് ആശ്വാസം പകർന്നിരിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 ഇതിലെ വ്യവസ്ഥയുടെയും അർത്ഥത്തെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ ഒരു ബിൽ പാസാക്കിയ ശേഷം ഗവർണറുടെ അംഗീകാരത്തിനായി അവതരിപ്പിക്കുമ്പോൾ ഗവർണറുടെ മുമ്പാകെയുള്ള ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 200. ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുന്നതിനുള്ള അഭ്യർത്ഥനയോടെ ഗവർണർക്ക് ബിൽ നിയമസഭയിലേക്ക് തിരികെ അയക്കാം. ബിൽ മൊത്തത്തിലോ പുനഃപരിശോധനയ്ക്ക് ശേഷമോ ഭേദഗതികളോടെയോ അല്ലാതെയോ നിയമസഭ ബിൽ പാസാക്കിയാൽ ഗവർണർ ആ ബില്ലിന്റെ അനുമതി തടഞ്ഞുവെക്കാൻ പാടില്ലെന്ന് അതിൽ വ്യക്തമാക്കുന്നു. ഒരു ബില്ലിൽ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകളുണ്ടെന്ന് ഗവർണർ കരുതുന്നുവെങ്കിൽ പുനഃപരിശോധിക്കാൻ തിരിച്ചയക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ഏക മാർഗം. കേന്ദ്ര നിയമത്തിനും വിരുദ്ധമായ വ്യവസ്ഥകൾ അടങ്ങിയിട്ടില്ലെങ്കിൽ സമകാലിക വിഷയങ്ങളിലെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇത് 2023 നവംബർ 10 പഞ്ചാബ് സംസ്ഥാനത്തിനും പഞ്ചാബ് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നൽകിയ ആർട്ടിക്കിൾ 200 ക്രിയാത്മക വ്യാഖ്യാനത്തിൽ വ്യക്തത നൽകി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭരണം ഭരണഘടന അനുസൃതമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് യൂണിയന്റെ കടമയാണെന്ന് ആർട്ടിക്കിൾ 355 പറയുന്നു. ആർട്ടിക്കിൾ 200 ലംഘിക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം ഭരണഘടനാനുസൃതമായി സംസ്ഥാനം ഭരണം നടത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുന്നത് സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. ഇത് സംസ്ഥാനത്തിന് ഭരണഘടനാ തന്ത്രങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രം ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ആർട്ടിക്കിൾ 154 പ്രകാരം ഗവർണർക്ക് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ മന്ത്രിമാരുടെ കൌൺസിലിന്റെ ഉപദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാനാകൂ. മാത്രമല്ല ഗവർണർ ഒരു ഭരണഘടനാ തലവൻ മാത്രമാണ്. അദ്ദേഹത്തിന് വീറ്റോ അധികാരം ഇല്ല എന്ന വസ്തുതയും തിരിച്ചറിയണം. പുതിയ വ്യാഖ്യാനവും ആർട്ടിക്കിൾ 200 ആദ്യ വ്യവസ്ഥയും യഥാർത്ഥ അർത്ഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ വ്യാഖ്യാനങ്ങളിൽ DD ബസ് ഉൾപ്പെടെ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരം സമ്മതം തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിന് ഒരു അന്തിമ പരിധി ഉണ്ടെന്നും ഒരിക്കൽ അനുമതി തടഞ്ഞുവെച്ചാൽ ബില്ലിന് സംഭവിക്കുക സ്വാഭാവിക മരണമാണെന്നുമാണ് ആദ്യ വ്യവസ്ഥ അനുസരിച്ച് ബില്ലിൽ പുനഃപരിശോധിക്കാൻ തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ വിവേചനാധികാരമാണെന്നും നിർബന്ധമല്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ ബില്ലിന്റെ അനുമതി തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരം കേവലമാണെന്ന് അനുമാനമുണ്ടായിരുന്നു. ബിൽ പുനഃപരിശോധനയ്ക്കായി വീണ്ടും അസംബ്ലിയിലേക്ക് അയക്കുന്നതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം തടഞ്ഞുവെക്കാനുള്ള ഓപ്ഷൻ ഫലത്തിൽ ചീഫ് ജസ്റ്റിസ് നീക്കം ചെയ്തു. ഗവർണർ അനുമതി തടഞ്ഞുവെക്കാൻ തീരുമാനിച്ചാൽ അത് പുനഃപരിശോധിക്കാൻ ഉടൻ നിയമസഭയിലേക്ക് തിരിച്ചയക്കണമെന്നും ഈ സാഹചര്യത്തിൽ സമ്മതം അറിയിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്നും വിധിയിൽ പറയുന്നു. ഗവർണർമാരുടെ അപജയത്തിൽ നിന്നുള്ള മുക്തി തന്നെയാണ് സുപ്രീംകോടതി ലക്ഷ്യമാക്കിയത്. ചില ഗവർണർമാർ തങ്ങളുടെ അംഗീകാരത്തിനായി ലഭിച്ച ബില്ലുകൾ ഒരു തീരുമാനമെടുക്കാതെ 2-3 വർഷങ്ങൾ ബില്ലുകളിൽ അടയിരിക്കുകയാണ്. ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമേ അല്ല. എങ്കിലും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഒരു ബിൽ മാറ്റിവെക്കുന്നത് ഒരു ഗവർണർക്ക് ഇപ്പോഴും ലഭ്യമായ ഒരു സമ്പൂർണ്ണ ഓപ്ഷനാണ്. അതേസമയം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കാവുന്ന ബില്ലുകൾ ഏതെല്ലാമെന്ന് ഭരണഘടന പരാമർശിക്കുന്നില്ല. അതിനാൽ പ്രത്യക്ഷത്തിൽ ഗവർണർക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാവുന്ന ബില്ലുകൾ ഏതൊക്കെ എന്ന തർക്കം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇതുകൂടി അറിഞ്ഞിരിക്കുക. ഒരു ഗവർണർക്ക് സംസ്ഥാന വിഷയത്തിൽ മാത്രമുള്ള ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല.